കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 1 തെസ്സലോനിക്കർ 5 23-24 വാക്യങ്ങൾ വായിക്കാം.
May the great name of God be glorified. For our consideration this afternoon, let's turn to 1 Thessalonians chapter 5 and read verses 21 and 22. 23 and 24. 1 Thessalonians 5:23-24. Now may the God of peace himself sanctify you entirely. Can everyone hear me? Okay. And may your spirit and soul and body be preserved complete without blame at the coming of our Lord Jesus Christ. Faithful is he who calls you, and he also will bring it to pass.
കുരുവാക്ക് പ്രാർത്ഥിക്കാം. വലിയവനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അവിടുത്തെ സന്നിധിയിൽ സമാധാനത്തോടെ കടന്നു വരുവാൻ ഈ നിലയിൽ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
Eternal and great Father, we thank you for this opportunity you've given us to come in your presence this afternoon.
അവിടുത്തെ സ്വർഗത്തിലെ അനേകം സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനത്തെ അടിയങ്ങൾക്ക് വിഭാഗിച്ച് തരണമേ. അത് ഞങ്ങൾ ശ്രദ്ധിച്ച് അവിടുത്തെ നാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു.
We pray that the word of God, which is established in heaven forever, that you would share that with us today, and that we would be blessed by the hearing of your word. In Jesus' name we pray. Amen.
നാം ഇന്ന് വായിച്ച ഭാഗത്തെ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നാം അനന്തരായിട്ട് വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം.
In this passage that we read this afternoon, we are instructed that we ought to be found blameless at the appearance of our Savior.
നമ്മളെ ആ നിലയിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അത് നമ്മിൽ നിവർത്തിപ്പാനായിട്ട്.
And we're reminded that the God who called us to that very end or that very purpose is faithful in helping us get there.
ഇസ്രായേൽ ജനം ഏതാണ്ട് 1500 വർഷക്കാലത്തോളം കർത്താവിന്റെ വരവിനു വേണ്ടി കാത്തിരുന്നു. എന്നാൽ കർത്താവ് വന്നപ്പോൾ അവർക്ക് അവനെ സ്വീകരിപ്പാനോ അവനെ ദൈവപുത്രനായിട്ട് അംഗീകരിപ്പാനോ കഴിഞ്ഞില്ല എന്ന് നാം തിരുവചനത്തിൽ കാണുന്നു.
Now for about a period of 1500 years or so, the nation of Israel awaited the coming of, their Messiah. However, when he came, they were not able to see him for who he was and hence receive him as he came.
യേശു ക്രിസ്തുവിനെ അവർ ഭൂതങ്ങളുടെ തലവൻ, ബെയൽസെബൂൽ, ചതിയൻ, മറിയയുടെ മകൻ, ജോസഫിന്റെ മകൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നതായിട്ട് നാം വായിക്കുന്നത്.
Instead of giving him the honor that he deserved and recognizing him for who he was, they referred to him as the deceiver and the one who was called Beelzebub and the one who was the head or the leader of the demons. They addressed him as the son of Mary and the son of Joseph and so on.
അവര് ആ തലമുറയ്ക്ക് ആ നിലയിൽ മാത്രമേ യേശുക്രിസ്തുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞുള്ളൂ.
That generation as a whole, they were only able to perceive him in that manner, in that light.
കഴിഞ്ഞ 2000 വർഷമായിട്ട് ദൈവത്തിന്റെ ജനം കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്.
And for the last couple thousand years, the people of God have been awaiting the second coming of our Savior.
എന്നാൽ കർത്താവ് ഈ 2018 വെളിപ്പെടുകയാണെന്ന രീതിയിൽ നമ്മളുടെ സ്ഥിതി, നമ്മളുടെ അവസ്ഥ എങ്ങനെയുള്ളതായിരിക്കും എന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ്.
However, if the Lord does appear in 2018, it is good for us to consider what our condition would be when he finds us. How would he find us when he appears?
കർത്താവ് വരുമ്പോൾ നാം അവനെ എതിരേൽപ്പാനായിട്ട് വിശുദ്ധരായിട്ട് അവന്റെ സന്നിധിയിൽ നിൽപ്പാനായിട്ട് നമുക്ക് കഴിയുമോ?
Now when he comes, will we be ready to receive him? Would we be able to stand blameless before him, holy?
നമ്മെ ആ നിലയിൽ ആക്കി തീർക്കുവാൻ വിശ്വസ്തനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എങ്കിലും നാം അവനെ മറന്നുപോകുന്ന ഒരു സ്ഥിതി നമ്മളിൽ ഉണ്ടാകാറുണ്ടോ?
You know, we have a God who is faithful and able to preserve us that way, but do we forget him in our lives?
ഇപ്പോഴും യേശുക്രിസ്തുവിന്റെ അടുത്തിരിക്കാനായിരിക്കണം നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം.
You know, it should always be the earnest desire of our hearts that we want to be close with the Lord Jesus.
എപ്പോഴും കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമുണ്ടോ?
Now, do we have the desire that we want to constantly behold him, behold our Lord?
യേശുക്രിസ്തു ഉള്ള ഇടമാണ് സ്വർഗം. അവിടെയാണ് നാം അവനോട് കൂടെ നിത്യം ഇരിക്കേണ്ടത്.
No, it is the place where Jesus is. That is what heaven is, and that's where we will be spending eternity with him.
നാം ആ നിലയിൽ ഇരിപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കാറുണ്ടോ?
You know, do we preserve ourselves to be ready for that?
വിശുദ്ധരായിട്ട് അവന്റെ സന്നിധിയിൽ നിൽപ്പാനായിട്ട് കഴിയുമോ?
Would we be able to stand before him blameless?
ആ നിലയിൽ നിൽപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.
Now may God help us to stand before him as such.
നമ്മുടെ കർത്താവ് വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് യേശുക്രിസ്തു തന്നെ ചില കാര്യങ്ങൾ പറയുന്നതായിട്ട് നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്.
Now in the scriptures we are told by the Lord Jesus himself what the people would be like on the face of the earth when the Lord returns.
നമുക്ക് ഒരു ഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17 അധ്യായത്തിന്റെ 30-32 വരെയുള്ള വാക്യങ്ങൾ.
Let's turn to a passage in Luke's Gospel, chapter 17, and read verses 30-32. It will be just the same on the day that the Son of Man is revealed. On that day, let not the one who is on the housetop and whose goods are in the house go down to take them away. And likewise, let not the one who is in the field turn back. Remember Lot's wife. Whoever seeks to keep his life.
കർത്താവ് വരുമ്പോൾ നമ്മളുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും.
You know, when the Lord returns, where will he find our heart? That is the challenge here.
തട്ടിന്റെ മുകളിൽ ഇരിക്കുന്ന വ്യക്തി താഴേക്ക് ഇറങ്ങി അതുവരെയും സമ്പാദിച്ചതായിട്ടുള്ള വലിയ നിക്ഷേപം എടുക്കുവാനായിട്ട് ഓടുന്ന ഓട്ടമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്.
Now here we have pictured for us of one who is sitting in the housetop who wants to come back down and gather up all that he has been saving up during his lifetime and then wanting to take off when the Lord comes.
വയലിൽ ഇരിക്കുന്നവൻ പിന്നോക്കം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കാണുന്നത് മുന്തിരിത്തോട്ടവും ആപ്പിൾ തോട്ടവും ഇങ്ങനെ കഴിഞ്ഞ നാളുകളിൽ താൻ നേടിയെടുത്തതായിട്ടുള്ള അനേക കാര്യങ്ങൾ പുറകിൽ കാണുവാനായിട്ട് കഴിയും.
The person who's in the field, if he were to look back, he'd see all his fruit trees and everything that he has been laboring in that he has gathered as a result.
അവിടേക്ക് തിരിഞ്ഞു നോക്കരുത് എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്.
But the instruction here is to not turn back and look at such things.
നമ്മുടെ കർത്താവ് വിളിപ്പെടുമ്പോൾ നമ്മുടെ ഓട്ടം എങ്ങോട്ടാണ് എന്നുള്ള കാര്യം ഇവിടെ കാണുവാനായിട്ട് കഴിയും.
When the Lord returns, in which direction ought we to be running is mentioned here.
നമ്മൾ സമ്പാദിച്ച കൂട്ടിയതായിട്ടുള്ള ആ നിക്ഷേപം എടുക്കുവാനായിട്ടാണോ അതോ കർത്താവായിരിക്കുമോ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും വലുത്?
You know, what would we be desiring at that point? Would it be everything that we had saved up and gathered? Or would it be the Savior that we would want to look at or head towards?
2000 വർഷമായിട്ട് ദൈവത്തിന്റെ ജനം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണുവാനായിട്ട് കൊതിച്ച ആ ദൈവത്തിന്റെ പുത്രൻ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഈ ലോകവുമായിട്ട് നമ്മുടെ ഹൃദയം ബന്ധപ്പെട്ട് അതിനെ നേടുവാനായിട്ടുള്ള ആഗ്രഹമാണോ അപ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ളത്?
You know, when the Lord returns, that the people of God has been or whom the people of God have been awaiting to see for the last 2,000 years, when he comes, would we be eagerly awaiting him, or would we be trying to gather up the things that we have been after in this world?
അതിനുവേണ്ടി ഓടരുത്. നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ അവനു വേണ്ടി നോക്കി പാർക്കണം എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
No, and the exhortation in this passage is that we should not be after those temporal things, but we ought to be preparing our lives in holiness to be ready to receive him when he appears.
നമുക്ക് ദൃഷ്ടാന്തമായിട്ട് കർത്താവ് ഇവിടെ പറയുന്നു, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുകയെന്ന്.
And as an example of this, the Lord instructs them to remember Lot's wife.
Sodom Gomorrah-il devathinte bhayangaramaya nayavidhi aichappol devan thante doodane ayache avare avidunnu pidichirakki Sodomine veliyil konduvarunnathayittu namukku kaanuvanayittu kazhiyum.
When we think back of that incident in the book of Genesis, we see how God's great judgment was coming upon Sodom and Gomorrah. And before that judgment came, we see God sending his angel to kind of grab him and take him out of there before the impending doom.
ദൂതന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ ലോത്തിന്റെ ഭാര്യ ആ തിരിഞ്ഞ സൊദോമിലേക്ക് നോക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്.
And while her hand was being held by that angel, we see Lot's wife turning around and looking at Sodom.
ദൈവം കൽപ്പിച്ചതാണ് തിരിഞ്ഞു നോക്കരുതെന്നുള്ളത്.
God had commanded already, do not do that.
ലോത്തിന്റെ ഭാര്യയുടെ ശരീരം സോദോമിന് വെളിയിലായിരുന്നു, ഒരിലും ഹൃദയം സോദോമിലായിരുന്നു.
In other words, we can think about it this way, while her body, her physical body was outside of the city, her heart was still in the city.
അവിടെയുള്ള സമ്പത്തും അവിടെയുള്ള കൃഷിഫലങ്ങളും അവിടെയുള്ള സമൃദ്ധിയും അവിടുത്തെ ഭംഗിയും അവിടുത്തെ ആനന്ദവും ഒക്കെ ആയിരുന്നു ലോത്തിന്റെ വൈഫിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ കാര്യം.
You know, the things that occupied her mind were all of her possessions back there. The beauty of that place, the enjoyments there, fruition in that place, those were the things that occupied her mind.
നാം ദൈവത്തിന്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ഇതിനുവേണ്ടി തിരിഞ്ഞ് നമ്മുടെ ഹൃദയം സോദോമിലേക്കും ലോകത്തിലേക്കും തിരിയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകരുത് എന്നാണ് കർത്താവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്.
And hence in the same way the Lord is instructing here that while we are held in the hands of God, we should not have the experience of wanting to turn back to Sodom or turn back to the world and desire the things that are there.
ഒന്ന് യോഹന്നാൻ 2:15 നാം വായിക്കുന്ന, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, ഒരുവൻ ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
In 1 John chapter 2 and verse 15 we're instructed to not love the world or the things of the world, because if one loves the father, if one loves the world, the love of the father is not in him.
നമുക്ക് യേശുക്രിസ്തുവിനോടുള്ള fervent love നഷ്ടപ്പെടുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
And thus we see in this passage that we should not have anything that would take us away from the fervent love that we ought to have for the Lord Jesus. That would get in the way of that.
യേശുക്രിസ്തു ഗിരിപ്രഭാഷണം പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും എന്നുള്ളതാണ്.
As the Lord Jesus was giving the Sermon on the Mount, he said to them, where your treasure is, there will your heart be also.
നമ്മുടെ മൈൻഡ് ഇന്ന് എവിടെയാണ് ഇരിക്കുന്നത്?
Now the question is, where is our mind?
നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യം എന്താണ്?
What fills our heart?
നമ്മുടെ ആത്മമനോവാളനെ കുറിച്ചുള്ള ആ അതിയായ ആഗ്രഹവും വാഞ്ചയും നമ്മുടെ ഹൃദയത്തിലുണ്ടോ?
Do we have a eagerness to see our dear Savior?
വീണ്ടും യേശു ക്രിസ്തു വേറൊരു കാര്യം പറയുന്നതായിട്ട് നാം ലൂക്കോസിന് ശേഷം 18:8 വാക്യത്തിൽ നാം കാണുന്നു.
We see in Luke chapter 18 and verse 8 the Lord saying something else in relation to this topic. Luke chapter 18 and verse 8. I tell you that he will bring about justice for them speedily. However, when the Son of Man comes, will he find faith on the earth?
നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ ദൈവം നമ്മളിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം നമ്മളിൽ ആ ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ്.
When the Lord Jesus appears, one of the things that he desires to see in us is, do we still have faith in God?
കർത്താവ് വരുമ്പോൾ വിശ്വാസികളിൽ പോലും അവിശ്വാസം കടന്നുകൂടുന്ന ഭയാനകരമായ ഒരു സ്ഥിതിയാണ് ഇന്ന് ലോകത്തിൽ കാണുന്നത്.
You know, as we await the return of our Savior, we see around us, even among believers, a sense of lack of trust in God creeping in.
ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തിന് വളരെ വില ദൈവം കൽപ്പിക്കുന്നുണ്ട്.
You know, God really places a lot of value on faith.
നമ്മുടെ ദൈവം നമുക്ക് തന്നതായിട്ടുള്ള ഈ വിശ്വാസത്തെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യൂദയുടെ ലേഖനം 20 വാക്യത്തിൽ നാം വായിക്കുന്നത് അതിവിശുദ്ധ വിശ്വാസമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് നാം അവിടെ കാണുന്നു.
In reference to the faith that God has given us in the epistle written by Jude, we read the phrase the most holy faith.
ആ അതിവിശുദ്ധ വിശ്വാസത്തിന്റെ ആ മഹത്വം നാം മനസ്സിലാക്കി ഈ തലമുറയിൽ നാം വിശ്വാസം മുറുകെ പിടിക്കുന്നവരായിട്ട് ഇരിക്കണം.
Now we ought to realize the value of this most holy faith and in this generation be the people who hold on to it.
ഈ നമ്മുടെ ഈ വിശ്വാസത്തെക്കുറിച്ച് 2 പത്രോസ് 1:1 വായിക്കുന്നത് ഇത് വിലയേറിയ വിശ്വാസമാണെന്നാണ്.
In 2 Peter chapter 1:1 we read about this faith as being the most valuable faith.
ഈ ഇത്ര അതിവിശുദ്ധവും വിലയേറിയതുമായ ഈ വിശ്വാസത്തെ അഗണ്യമാക്കി കളയുന്ന അതിനെ നിസ്സാരമാക്കി കളയുന്ന ഒരു യുഗത്തിലാണ് നാം ആയിരിക്കുന്നത്.
And we have come into a time period where this most holy faith is counted as valueless.
നമ്മൾ ദൈവത്തിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം ദൈവം കൊടുത്ത അതിനുവേണ്ടി കൊടുത്ത വില എത്ര വലുതാണെന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് നാം ഇതിനെ അഗണ്യമാക്കുന്ന എത്ര ഭയങ്കരമായിട്ടുള്ള കാര്യമാണെന്ന് നാം മനസ്സിലാക്കുന്നത്.
And when we realize, when we remember the price that God was willing to pay in order to give us this faith, then we would understand how poor of a choice it is to not value the faith, this most holy faith that he has given us.
2 Corinthians 13:5 വായിക്കുന്നത് നാം വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നാം ദൈനംദിനം ശോധന ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്.
In 2 Corinthians 13 we are instructed to evaluate ourselves to see whether we are in the faith or not.
നമ്മൾ ആ വിശ്വാസത്തിൽ അല്ല എന്ന് വരിയിൽ നാം അതിലേക്ക് വരുവാനായിട്ട് വിശ്വാസത്തിന് തടസ്സമായിട്ടുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കി നാം ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തേണ്ടതാണ്.
And when we evaluate ourselves, if we find that we are not, we need to be willing to move out of our life anything that hinders us from fully trusting in God and start to trust in him again.
കർത്താവ് തന്റെ ചങ്കിലെ ചോരവെടുത്ത് നമ്മെ വിലക്കി വാങ്ങിയ ആ നമ്മളിൽ ദൈവത്തിലുള്ള വിശ്വാസം ഇല്ല എന്നുവരിയിൽ അത് ഭയാനകരമായ ഒരു കാര്യമായിട്ടാണ് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്.
You know, the scriptures warn us of how sad of a situation it is when we do not have the faith that God was willing to, that God gave us at the price of the precious blood of his son.
നാം എബ്രായലേഖനം 3:12 വായിക്കുന്നത് ഈ സത്യദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും.
In Hebrews 3:12 we are exhorted that there should be no one among you who has an evil, unbelieving heart in falling away from the living God.
ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്നതാണ് അവിശ്വാസം. അത് അങ്ങനെയുള്ള ഒരു അവിശ്വാസം നമ്മളിൽ ഉണ്ടായാൽ നമ്മുടെ ഹൃദയം ദുഷ്ടത കൊണ്ട് നിറയും എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
It is rejecting this living God that is you know, and that is what an unbelieving heart is. And when we have that, then our life will also be characterized by such evil.
അതുകൊണ്ട് കർത്താവ് വരുമ്പോൾ നമ്മളിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവിന് സംശയം തോന്നുന്ന നിലയിൽ നമ്മൾ ആയിരിക്കരുത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്.
And so we are reminded that our life should not be in such a way where the Lord would wonder whether he would see faith, whether he would find faith when he comes in us.
വീണ്ടും നമുക്ക് മത്തായിയുടെ സുവിശേഷം 24:12 വേറൊരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും.
We see another aspect of this in Matthew 24 and verse 12. Matthew 24 and verse 12, and because lawlessness is increased, most people's love will grow cold.
Ne nammal vasikunnathayittulla thalamura paavam paavathayum thiruvajanam Yesu Christum thiruvajanavum അരുത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഏറ്റവും മനോഹരമായിട്ട് ഉയർത്തിപ്പിടിക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരുവാനും അത് ലോകത്തിന്റെ മധ്യത്തിൽ മാന്യതയുള്ളതായിരിക്കുന്നതായിട്ടുള്ള ഒരു കാലയളവിലാണ് നാം എത്തിയിരിക്കുന്നത്.
Now we have come to a time in history, or we live in a generation where the things that God and His Word say are wrong are upheld as the most valuable things and are promoted and are glorified.
അധർമ്മം ആ നിലയിൽ പെരുകുന്നതുകൊണ്ട് ദൈവം തന്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നതായിട്ടുള്ള ദൈവസ്നേഹം തണുത്തു തണുത്തു പോകുന്ന ഒരു അനുഭവം എല്ലാവരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
And as lawlessness increases like that, there is the possibility of people's love growing cold.
നാം ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ വായിക്കുന്ന പാപം അധർമ്മം തന്നെ എന്നുള്ളതാണ്.
In 1 John chapter 3, we read that lawlessness is sin.
പാപം പെരുകുമ്പോൾ നമ്മളുടെ ദൈവത്തോടുള്ള സ്നേഹവും സഹോദരവർഗത്തോടുള്ള സ്നേഹവും എല്ലാം തണുത്ത് തണുത്ത് പിശാച് അതിനെ ഫ്രീസ് ചെയ്ത് കളയുന്ന ഭയാനകരമായ ഒരു അനുഭവമാണ് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്.
You know, and there is the possibility that as lawlessness and as sin increases around us, that our love for God and our love for God's people can get cold and cold.
കർത്താവ് വരുമ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞിരിപ്പാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
You know, God desires to see our hearts filled with love when He comes.
ആ സ്നേഹവാനായ ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് ആ സ്നേഹം എന്താണെന്ന് നമ്മെ കാണിച്ചിരുമായിരുന്നു. അവനാണ് ആദ്യം നമ്മെ സ്നേഹിച്ചത്. നമ്മളുടെ അനേക ഭാവങ്ങളെ ഇളച്ചു തന്ന് നമ്മോടുള്ള സ്നേഹത്തെ അവൻ പ്രദർശിപ്പിച്ചത് അങ്ങനെയാണ്.
You know, God who is love left heaven and came into this world to demonstrate to us what love is like, and He is the one who first loved us, and He has given His love to us.
ആ നിലയിൽ നമ്മെ സ്നേഹിച്ച ആ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും നിറഞ്ഞിരിക്കേണ്ടതാണ് കർത്താവ് വരുമ്പോൾ.
And our hearts ought to be filled with love for the one who loved us that way.
ഈ സ്നേഹം തണുത്തു പോകാനായിട്ടുള്ള കാരണം എന്താണ്?
But why can our love for God and for His people grow cold?
തിമോത്തിയോസിന്റെ ലേഖനം 2 തിമോത്തിയോസ് 3:1-5 വാക്യങ്ങളിൽ 4 നിലയിലുള്ള ലവേഴ്സിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
In 2 Timothy chapter 3 and
1-5.
In verses 1-5 we see 4 different kinds of love or lovers.
ഒന്നാമതായിട്ട് നാം കാണുന്നത് അത് നമ്മൾ സ്വസ്നേഹികളാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
We read about people who love are lovers of self.
രണ്ടാമത് നാം കാണുന്നത് ദ്രവ്യാഗ്രഹികളായി തീരും.
Lovers of money.
ഭോഗപ്രിയരായി തീരും. മൂന്നാമത്
lovers of pleasure in verse 4.
പിന്നീട് നാം കാണുന്നത് ദൈവഭക്തിയുടെ വേഷമുണ്ട് വശന്തരിയിൽ ദൈവഭക്തിയുടെ ശക്തിയെ ത്യജിച്ചു കളയുന്ന അനേകരെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
And in verse 5 we read of those who have the form of godliness but they deny its power in their life.
ദൈവസ്നേഹത്തെ നമ്മളിൽ നിന്ന് എടുത്തു കളവാനായിട്ട് ഈ 4 കാര്യങ്ങൾ ധാരാളം മതി.
And these 4 things are plenty in order or are good enough in order to take the love of God out of us.
നമ്മൾ വസിക്കുന്നതായിട്ടുള്ള ഈ തലമുറയിൽ സ്വസ്നേഹികളായിട്ട് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഭയാനകരമായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
You know, and we know as we look around us that people are becoming more and more lovers of self.
ദൈവത്തെ സ്നേഹിക്കേണ്ടതിനു പകരം സഹോദരവർഗത്തെ സ്നേഹിക്കേണ്ടതിനു പകരം ഇന്ന് നമ്മെ തന്നെ സ്നേഹിക്കുകയും എല്ലാം നമ്മളിൽ കേന്ദ്രീകരിച്ച് നമ്മളിലേക്കാണ് എല്ലാം ആകർഷണീയമായിട്ട് ഇരിക്കേണ്ടത്.
You know, instead of loving God and instead of loving our brethren, we are encouraged to love ourselves and be self-centered.
യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നത് അവൻ ഒരിക്കൽ പോലും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എന്ന് നാം റോമാലേഖനം 15 അധ്യായത്തിൽ കാണുന്നുണ്ട്.
In Romans chapter 15 we read concerning the Lord Jesus that he never pleased himself.
എന്നാൽ നമ്മളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ഹൃദയാവസ്ഥ എങ്ങനെയാണ്? നാം ഇന്ന് സ്വസ്നേഹികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ അതോ ദൈവസ്നേഹത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ?
How do we compare with that? Are we becoming more self-centered or are we loving God more?
ദ്രവ്യാഗ്രഹത്തെ കുറിച്ച് പറയുന്ന ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ് എന്ന് നമ്മൾ കാണുവാനായിട്ട് കഴിയും. നമ്മൾ 1 തിമോത്തിയോസ് 6 നമുക്ക് കാണുവാനായിട്ട് കഴിയും.
You know, in 1 Timothy chapter 6 we read concerning the love of money that it is the root of all evil.
അതിന്റെ 10 വാക്യത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്, അത് മുഖാന്തരം ചിലർ വിശ്വാസം വിട്ട് ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീരുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു.
In verse 10 of 1 Timothy 6 we're told the love of money is the root of all sorts of evil and some by longing for it have wandered away from the faith and pierced themselves with many a pang.
ദൈവസ്നേഹം എടുത്തു കളയുന്ന വേറൊന്നാണ് ഇന്ന് ഈ ഭോഗപ്രിയരായി തീരുക എന്നുള്ളത്.
You know, something else that drains out of us the love of God is the love of pleasure.
ഇന്ന് ലോകത്തിലെ സകല മീഡിയയും സകല കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ കവർന്നു കളയുന്ന ദൈവസ്നേഹത്തെ തണുപ്പിച്ചു കളയുന്ന നിലയിൽ ആണ് കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
Now, and we have various media around us that would cause our love for God to grow cold by what is supplied to us through those media.
അത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്.
And so we ought to be very careful about these things.
ഈ ഭോഗപ്രിയരായി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് പതിയെ പതിയെ അകന്നിട്ട് നാം സാത്താനോട് അടുത്തുകൊണ്ടിരിക്കും.
And if we become lovers of pleasure, slowly but surely we will grow farther and farther, move farther and farther away from God, and in the process get closer and closer with the devil.
നാം ദൈവത്തിൽ നിന്ന് അകലും തോറും നമ്മൾ പിശാചിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം നാം മറന്നു പോകരുത്.
And we should never forget the reality, the truth, that the farther we get from God, the closer we're getting to Satan.
അതുകൊണ്ട് നാം വീണ്ടും നാം കാണുന്നത് ഭക്തിയുടെ വേഷമുള്ള ഒരു കൂട്ടരെന്നാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്.
And finally in 2 Timothy 3 we read about a group of people who have a form of godliness.
അതെ, ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന പേരുള്ള എല്ലാവർക്കും ആ ഭക്തിയുടെ ഒരു ആവരണം എല്ലാവർക്കും തന്നെയുണ്ട്.
And you know essentially everyone who falls within the loose definition of Christendom have a form of godliness.
എന്നാൽ ദൈവഭക്തിയുടെ ആ ശക്തി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് എല്ലായിടത്തും കാണുവാനായിട്ട് കഴിയുന്നത്.
But the power that you would expect from godliness is not seen amongst them.
നമുക്ക് ഭക്തിയുടെ വേഷമുള്ളതുകൊണ്ട് നമ്മളിൽ ദൈവസ്നേഹം വർദ്ധിക്കുകയില്ല, ദൈവസ്നേഹം കുറയേ ഉള്ളൂ.
If we just have the form of godliness, we should not think that our love for the Lord would increase, it would actually decrease.
നമ്മൾ ദൈവത്തോടുള്ള ആ ഭക്തി നമ്മൾ കാണിക്കേണ്ടത് ആ ശക്തിയിലാണ്. ദൈവം ആ ദൈവഭക്തിയിലുള്ള ശക്തി അത് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് പകരും. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വേണം നാം ദൈവഭക്തിയിൽ വർദ്ധിച്ചു വരുവാനായിട്ട്.
But if there is true godliness, that would be evident in its power, the power that would be evident in us as a result of the work of God's Holy Spirit, and that power of godliness should be increasing in our lives each day.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവസ്നേഹത്തെ ഇല്ലാതാക്കി കളയുന്ന അനേക കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേറൊരുപ്പാൻ ഒരു ശക്തിക്കും ഇടയാകരുത് എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ആയിത്തീരേണ്ടത് ആവശ്യമാണ്.
You know, so there are influences in our life that can mar the love of God that is in us and reduce it, and we should not permit those in our lives.
അങ്ങനെ നമ്മളിൽ ആ ദൈവസ്നേഹം വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്.
And thus the love of God ought to increase in our life.
നമ്മുടെ കർത്താവ് വെളിപ്പെടുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം നമുക്കില്ല എന്നൊരിക്കൽ കർത്താവിന്റെ ഹൃദയം എങ്ങനെയിരിക്കും? അവൻ കൊടുത്ത വില അവൻ ആ നിത്യമായ തീപ്പൊയിലേക്ക് നമുക്ക് വേണ്ടി വലിച്ചെറിയപ്പെട്ട് അവിടുന്ന് നമ്മെ കരകയറ്റിയ ദൈവത്തിന്റെ അത്ഭുതകരമായ സ്നേഹത്തെ തിരിച്ചു കളയുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല.
You know, when the Lord appears, if he does not find the love of God within us, how sad it would be for him to realize when he thinks about the price that he paid for our redemption and to see the result from it.
അത് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്.
And so we need to be mindful of this day by day.
കർത്താവ് വരുമ്പോൾ പല കാര്യങ്ങൾ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ വേറൊന്ന് നമ്മൾ അന്ന് ലോക സംഭവങ്ങൾ കാണുമ്പോൾ നാം ഭയപ്പെട്ടു പോകുന്ന, നാം നിർജീവരായി പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
You know, the Lord also mentioned that when we see things happening around us that we can grow weary and lose heart when he as his coming nears.
ലോക സംഭവങ്ങൾ കാണുമ്പോൾ നാം ഭയപ്പെട്ടു പോകരുത്, നിർജീവന്മാരായി പോകരുത്, നമ്മൾ നിവർന്ന് തല ഉയർത്തി നിൽക്കണം എന്നുള്ളതാണ് നാം ലൂക്കോസിന് ശേഷം 21 അധ്യായത്തിന്റെ 28 വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും.
In Luke 21 and verse 28 we're instructed that when we see these you know end time events happening around us, the instruction there is, but when these things begin to take place, straighten up and lift up your heads, because your redemption is drawing near.
ലോകത്തിലുള്ള ഒരു സംഭവങ്ങളും നമ്മുടെ തല കുനിക്കുവാൻ ഇടയാകരുത്. നാം സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങി നിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
You know, nothing that happens in this world around us should cause us to bend our heads, but we should be straightening up and lifting up our heads.
നമ്മുടെ കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്.
The one who is with us, the one who is in us, is greater than the one who is in this world.
അവൻ കർത്താദി കർത്താവും രാജാദി രാജാവുമാണ്.
He is the Lord of Lords and the King of Kings.
അവനാണ് നമ്മുടെ ആത്മനാഥൻ.
And he is our soul's savior and lord.
അവനെയാണ് എതിരേൽപ്പാൻ നാം ഒരുങ്ങിയിരിക്കേണ്ടത്.
It is him that we ought to be ready to receive.
അവനോടുള്ള സ്നേഹമാണ് നാം കാണിക്കേണ്ടത്.
It is love for him that we ought to be characterized by.
അവനിലുള്ള വിശ്വാസമാണ് നാം പ്രകടിപ്പിക്കേണ്ടത്.
It is faith in him that ought to be evident in us.
ലോക സ്നേഹമല്ല നമ്മളിൽ ഉണ്ടാകേണ്ടത്, ദൈവസ്നേഹം കൊണ്ടാണ് നമ്മുടെ ഹൃദയം നിറയേണ്ടത്.
You know, the love for this world should not be characterizing us, but we should be filled with the love of God.
കർത്താവ് വരുമ്പോൾ രണ്ട് രീതിയിലുള്ള വിശ്വാസികളെ നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയും.
Now when the Lord appears, the scriptures tell us that there will be two kinds of believers.
നമുക്ക് ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിന്റെ 28 വാക്യം വായിക്കാം.
Let's read 1 John chapter 2 and verse 28. And now, little children, abide in him, so that when he appears, we may have confidence and not shrink away from him in shame at his coming.
ലജ്ജിച്ച് shrink away from him. അതാണ് ഒരു കൂട്ടരെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
Now, there's going to be a group of people who will shrink away from him in shame at his coming.
രണ്ടാമത്തെ കൂട്ടരെ കർത്താവ് വരുമ്പോൾ ധൈര്യത്തോടെ അവന് എതിരേൽപ്പാൻ നിൽക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും.
And we will also see another group of people who will stand with confidence, ready to receive him.
ഇന്ന് കർത്താവ് വരികയാണെന്നരിയിൽ ഇതിലേത് അവസ്ഥയായിരിക്കും നമ്മുടേത്?
You know, if the Lord were to return today, which group would we find ourselves in?
നമ്മൾ ശൃംഖലയെ അവനിൽ നിന്ന് ദൂരേക്ക് ലജ്ജിച്ച് തല താഴ്ത്തി പോകുന്ന ഒരവസ്ഥയാണോ നമ്മളിൽ ഉണ്ടാകുന്നത്, അതോ നമുക്ക് ധൈര്യത്തോടെ അവന്റെ സന്നിധിയിൽ നിൽപ്പാൻ കഴിയുമോ?
Would we be able to stand with confidence in his presence, or would we want to shrink away and kind of drop our head?
നമ്മളെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പുറകോട്ട് പോകേണ്ട ആവശ്യം വരികയില്ല.
If a person is awaiting his appearing and ready for it, there would be no reason for him to turn back in shame.
എന്നാൽ കർത്താവിനെ ആ ധൈര്യത്തോടെ നിൽക്കുന്നവർ എപ്പോഴും കർത്താവിൽ വസിക്കണം എന്നുള്ള ഒരു കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
But they were also told here that the person who is going to stand in confidence ought to be dwelling in him, abiding in him.
കർത്താവിന് വെളിയിൽ നാം ആകുന്ന അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ലജ്ജിച്ച് പുറകോട്ട് ഓടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്.
It is when we're not abiding in him that we will find ourselves with a group of people who would have to shrink back in shame.
നമ്മുടെ സ്ഥിരവാസം കർത്താവിലായിരിക്കണം.
You know, our eternal dwelling should be in Christ. Our abiding should be in Him.
നമ്മുടെ permanent address ക്രിസ്തുവിലായിരിക്കണം.
Our permanent address should be in Christ.
ക്രിസ്തുവിന് വെളിയിലുള്ളതെല്ലാം ചപ്പും ചവറുമാണ്.
Anything that is outside of Christ is of no value, is rubbish.
അത് ചുരുട്ടിക്കൂട്ടി നിത്യമായ തീപ്പുകയിലേക്ക് എറിയാനേ കൊള്ളുകയുള്ളൂ.
It's only good to be thrown into the lake of fire.
അതുകൊണ്ട് കർത്താവിൽ വസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
And so abiding in Christ is of utmost importance.
ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തത് അതിനുവേണ്ടിയാണ്.
And God chose us in Christ before the foundation of the world for this very purpose, that we would abide in Him.
നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിൽക്കുവാനായിട്ടാണ്.
It was so that we would stand before Him blameless and innocent and without reproach.
ഈ നിലയിലാണ് നാം കർത്താവിനെ എതിരേൽപ്പാനായിട്ട് നിൽക്കേണ്ട ധൈര്യത്തോടെ നിൽക്കണം.
So we ought to be able to stand with confidence awaiting His appearing.
രണ്ടു കൊരിന്ത്യർ 5:10 വായിക്കുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്ന് നാം അവിടെ വായിക്കുന്നു.
ഇൻ 2 Corinthians 5:10 വി റീഡ്, ഫോർ വി മസ്റ്റ് ഓൾ അപ്പിയർ ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് ഈച്ച് വൺ മേ ബി റെക്കംപെൻസ്ഡ് ഫോർ ഹിസ് ഡീഡ്സ് ഇൻ ദ ബോഡി അക്കോർഡിംഗ് ടു വാട്ട് ഹി ഹാസ് ഡൺ വെതർ ഗുഡ് ഓർ ബാഡ്.
നാമെല്ലാവരും ലോകത്തിലുള്ള സകല വിശ്വാസികളും ക്രിസ്തുവിന്റെ ന്യായസ്ഥാനത്തിന് മുമ്പാകെ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്.
Now there is a day coming where every believer will stand before the judgment seat of Christ.
ന്യായാധിപനായ കർത്താവ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്.
And the Lord Jesus, the righteous judge, will be standing in front of us.
കർത്താവ് നമ്മളോട് ഈ നിലയിൽ ഒരു ആഹ്വാനം ചെയ്യുന്നതായിട്ട് നാം സങ്കൽപ്പിക്കുക.
And let's imagine that the Lord would say something like this.
ബൈബിളിലുള്ള കാര്യമല്ല.
This is not something that's recorded, it's my imagination.
കർത്താവ് അവിടെ നിന്നുകൊണ്ട് പറയാണ്, ആരാണ് ആദ്യം ഈ ന്യായവിധി കേൾപ്പാനായിട്ട് മുമ്പോട്ട് വരുന്നത് എന്ന് ചോദിക്കുകയാണെന്നിരിക്കട്ടെ.
Let's assume that the Lord is asking a question, who is willing or wanting to step forward first to be judged.
അങ്ങനെ ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ മുമ്പോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ നിലയിൽ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ടുള്ള ധൈര്യം നമുക്കുണ്ടാകുമോ?
You know, the question is, would we have the confidence to say, I'm willing to step forward and walk towards Him?
അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം.
That should be our goal.
എന്നാൽ നമ്മളിൽ പലരും ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഏറ്റവും അവസാനം എന്നെ ദൈവം വിളിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ പൊതുവെ കാണുവാനായിട്ട് സാധിക്കുന്നത്.
But I'm afraid that in many of our hearts, we're going to probably be thinking, I wish the Lord would call me last and would want to stand way back.
നമ്മൾ കർത്താവിനെ എതിരേൽപ്പാൻ നാം ഒരുങ്ങിയിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
It is very necessary that we be prepared to receive our Savior.
ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 1 യോഹന്നാൻ 3:2-3
Just want to look at one last passage before we wrap up, and that would be 1 John 3:2-3. Beloved, now we are children of God, and it has not appeared as yet what we shall be. We know that when He appears, we shall be like Him, because we shall see Him just as He is. And everyone who has this hope fixed on Him purifies Himself just as He is pure.
കർത്താവ് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും.
Now when the Lord appears, there's two things that will happen in our lives.
ഒന്ന്, നാം അവനെ മുഖാമുഖമായിട്ട് കാണും.
One, we will see Him face to face.
രണ്ടാമത്, നാം അവനെ അവനോട് സദൃശന്മാരായി തീരും, അല്ലെങ്കിൽ അവനെ പോലെ ആയി തീരും.
And the second thing is we will become like Him.
കർത്താവ് വരുമ്പോൾ അവനെ കാണുക എന്നുള്ളത് എല്ലാവരും യേശു ക്രിസ്തുവിനെ കാണും.
You know, as far as seeing Him, everyone will see Him when He comes.
എന്നാൽ അവനോട് സദൃശന്മാരായി തീരുന്നവർ വളരെ ചുരുക്കം പേരെ കാണുകയുള്ളൂ.
But there's only going to be a few people who will become like Him.
ജീവന്റെ പാതയിലൂടെ പോകുന്നവൻ, ഇടുക്കുവാതിലൂടെ കടക്കുന്നവൻ വളരെ ചുരുക്കമാണെന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
You know, the scriptures remind us that there's very few who are on that narrow path.
ആ നിലയിൽ കർത്താവിനെ കർത്താവിനോട് സദൃശന്മാരായി തീരുവണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം.
And it should be the greatest desire of our heart that we would become like him. And in order to accomplish that, we're instructed here what to do. What we're told there is everyone who has this hope fixed on him purifies himself just as he is pure.
Avan vishuddhanayirikkunnathu pole thanne naam vishuddharayirikkanam ennullathaana devan namme kurichu aagrahikkunnathu.
You know, God's desire and God's standard for our purity is just as he is pure, to that same extent that we would also become.
Devan theruna ore dosam aa vishuddhiyil varthichu varunavarayittu irikkendathu ettom aavashyamaanu.
And so each day that God gives us, it is imperative that we grow in our holiness.
കർത്താവിന്റെ ആ വിശുദ്ധി പ്രാപിപ്പാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതെല്ലാം നാം ചെയ്തിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കണം. അൺക്രൈസ്റ്റ് ആയിട്ടുള്ളത്, ദൈവത്തെ അപമാനിക്കുന്നത്, ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നാം വിശുദ്ധിയിൽ തികഞ്ഞു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
It is necessary that we set aside from our life the things that are not Christ-like, the things that do not contribute to holiness, and rejecting those we ought to grow in holiness.
Chilar thamasam ennu vicharikkunna pole karthavu varuvan thamasikkunnilla, karthavu thante vaagdham nivarthikkan thamasikkunnilla ennulla karyam aaru nashichu pogathe ellavarum manasaantharpeduvan ichichittu avan deerghakshama kaanikkunnay ullu ennu naan 2 Petros 3-inte 9-il kaanunnunde.
You know, we read in 2 Peter chapter 3 and verse 9, the Lord is not slow about his promise, as some count slowness, but is patient towards you, not wishing for any to perish, but for all to come to repentance.
നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സെറ്റിൽ ചെയ്യേണ്ടതെല്ലാം സെറ്റിൽ ചെയ്ത്, കറക്റ്റ് ചെയ്യേണ്ടതെല്ലാം കറക്റ്റ് ചെയ്ത്, വിശുദ്ധീകരിക്കേണ്ടതെല്ലാം വിശുദ്ധീകരിച്ച്, റിമൂവ് ചെയ്യേണ്ടതെല്ലാം റിമൂവ് ചെയ്ത് അവന്റെ സന്നിധിയിൽ വിശുദ്ധരായിട്ട് വെളിപ്പെടുവാനായിട്ടാണ് ദൈവം നമുക്ക് നമ്മുടെ ദീർഘക്ഷമ കഴിഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
You know, one reason God is patient with us is so that we have time to take care of everything that needs to be taken care of, get things settled that need to be settled, remove from our lives the things that need to be removed, so he would find us blameless and ready, eagerly awaiting his appearing. You know, when the Lord returns, it is God's greatest desire that we would be like him.
നാം അവനെ പോലെ ആയിത്തീരാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ?
Do we do anything to become more into or to come more into his likeness?
അവനെ പോലെ വിശുദ്ധരാകണം എന്നതിൽ ദൈവത്തിന്റെ വിശുദ്ധി എന്താണെന്ന് നാം അറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
And if we ought to become pure like him, holy like him, we first need to understand how holy he is.
യേശുക്രിസ്തു ഈ ഭൂമിയിൽ 33 വർഷം കാലം ജീവിച്ചു.
The Lord Jesus spent a little over 33 years in this world.
ആ 33 വർഷവും ഒരു തെറ്റും ചെയ്യാതെ വിശുദ്ധനായിട്ട് ജീവിച്ച് ആണ് താൻ തന്റെ ജീവിതത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയത്.
You know, and those 33 and a half years that he lived, he did not even a single sin and lived in holiness and thus revealed his life to this world.
നമ്മൾ ഒരു ദിവസം പാപം ചെയ്യാതെ ജീവിക്കാൻ എന്തുമാത്രം പാടുപെടുന്നുണ്ടെന്നുള്ള നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ.
You know, and we know how difficult it is for us to make it through one day without sinning.
യേശു ക്രിസ്തു 33 വർഷക്കാലം ഈ ഭൂമിയിൽ ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചു. ആ വിശുദ്ധ ജീവിതം, അതാണ് ദൈവം നമുക്ക് കാണിച്ചു തന്ന ലൈഫ്.
You know, but the Lord Jesus spent the whole 33 and a half years in this world without doing anything wrong, and that is the example that God has presented for us.
നിത്യതയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുണ്ടായിരുന്ന ആ സ്നേഹബന്ധവും ആ വിശുദ്ധിയുമാണ് യേശുക്രിസ്തു ഇവിടെ വന്ന് വെളിപ്പെടുത്തിയത്.
You know, the holiness and the love that existed within the Godhead in eternity past is what the Lord Jesus demonstrated for us when he left heaven and came into this world.
നമ്മളെ അത്ഭുതകരമായ അനുഭവത്തിലേക്ക് ഉയർത്തുവാനായിട്ടാണ് ദൈവം ആഗ്രഹിച്ചത്.
And God's desire is that we would be elevated into such a high position.
അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്.
And that is why he sent his son into this world.
അതിനുവേണ്ടിയാണ് അവൻ നമ്മെ വീണ്ടെടുത്തത്.
And that is why he redeemed us.
ദൈവമക്കളാക്കി തീർത്തത്.
That's why he made us his children.
അവൻ ഇരിക്കുന്ന ഇടത്ത് ഇരിക്കുവാനായിട്ട് നമുക്ക് കൃപ തന്നത് അതിനുവേണ്ടിയാണ്.
That's why he has given us the grace that we could be seated where he is.
എന്നാൽ നമ്മളിൽ അശുദ്ധി ഉണ്ടെന്നൊരിയിൽ, പാപം ഉണ്ടെന്നൊരിയിൽ ദൈവത്തിന്റെ അടുത്തേക്ക് വരാൻ നമുക്ക് കഴിയില്ല.
But if there is sin, if there is lawlessness, if there is unholiness in our lives, then we wouldn't be able to approach him.
നമ്മുടെ പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്.
Our sin is such that it separates us from God.
ഈ അധർമ്മം നിറഞ്ഞ ലോകത്തിൽ നാം പാപം വിട്ടൊഴിഞ്ഞ് പാപത്തിന്റെ മേൽ ജയമെടുക്കുന്ന ഒരു ജയജീവിതം നാം നയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
And in this world of lawlessness, we ought to overcome sin and live a life that is pleasing to God.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അല്ലാതെ നമുക്ക് പാപത്തിന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയില്ല.
And without the power of the Holy Spirit, we will not be able to overcome sin.
നാം പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ട് ദൈനംദിനം പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
So it is necessary that we commit ourselves to the Lord to overcome sin by the power of the Holy Spirit on a daily basis.
കർത്താവ് ഒരുവോളം തലയോളം വളരുവാനായിട്ടുള്ള ആഗ്രഹമായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും വലുത്.
You know, and until the Lord comes to continue to grow until we reach that the stature of the maturity that is in the head, until we grow till the head which is Christ, we ought to desire to do so.
കർത്താവ് വരുന്നതുവരെയും നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും നമ്മെ തന്നെ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുകയും ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
And until he comes, we ought to purify ourselves and transform ourselves more into his likeness.
പരിശുദ്ധാത്മാവ് തിരുവചനത്തിലുള്ള യേശുക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തരികയും അവനെ പോലെ നമ്മെ ആക്കി തീർക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്.
You know, it is the work of God's Holy Spirit in us to reveal the person of Christ to us in the scriptures and to transform us into his likeness.
നമ്മുടെ വാക്കിലെ പ്രവൃത്തിയിലെ ചിന്തയിലെ നമ്മുടെ മോട്ടീവ് ആറ്റിറ്റ്യൂഡിൽ എല്ലാം വിശുദ്ധിയുടെ ഏറ്റവും വിശുദ്ധി തികഞ്ഞു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
You know, in our thinking, in our attitudes, in our actions, in our words, in our deeds, we ought to be characterized by holiness.
അത് നമ്മെ സഹായിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതാണ് നാം തെസ്സലോനിക്കി ലേഖനത്തിൽ ആദ്യം വായിച്ചത്.
And it is the Lord Jesus that helps us to do that, as we saw in 1 Thessalonians chapter 5.
ദൈവം അതിന് വിശ്വസ്തനാണ്, അവൻ അത് നിവർത്തിക്കും.
God is faithful and he will bring it to pass.
കർത്താവ് വെളിപ്പെടുമ്പോൾ ആണ് നാം അവനെ പോലെ ആയിത്തീരുന്നത്.
It is when he appears that we will become like him.
നാം അതിനെ ചെറുതായിട്ട് കാണരുത്.
We should not minimize the importance of that.
സ്വർഗ്ഗത്തിലെ ആ ദൈവത്തിന്റെ അടുത്തിരുന്ന് അവനുമായിട്ട് നിരന്തരം ഫെലോഷിപ്പുള്ള ഒരു വ്യക്തിയായിട്ട് തീരുവാനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് എത്ര അത്ഭുതകരമായ കാര്യമാണ്.
You know, it is a rather amazing truth that God has brought us into the privilege of being able to eternally live with him and commune with him.
അവന്റെ അടുത്തിരിക്കാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്.
He's given us the privilege of being seated by him.
അവനെ എന്നും കണ്ടുകൊണ്ടിരിക്കാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്.
God has promised the honor of beholding him day after day.
അതിനെ നാം നിസ്സാരമായിട്ട് കാണരുത്. അതിനെ നാം വളരെ വില കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
And we should not minimize this privilege but value it the most.
അതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.
And in order to do that, may God's Holy Spirit help us to do so. We'll close in a word of prayer. Our Father in heaven, we're thankful that we were privileged again to be seated before your word and be reminded of the great privilege you have brought us into and the great price that was paid in order to accomplish that. We thank you that you are so invested in us. And we pray that it would be the desire of our hearts to live in a way that is pleasing to you, in a way that would allow your spirit to accomplish your purposes in our life, so that we would be found to be those who would be able to stand with confidence when we see our Savior and not be those who would shrink back when we see him appear. We pray that you would help us to be yielded. We thank you for your Holy Spirit that is at work in our hearts. We pray that the word of God that we heard today would have an effect in our hearts for your glory. Pray that you would take us to our homes in safety. In Jesus' name we pray. Amen.